ఉండవచ్చు సార్. విశుద్ధ కోసం దేశ విశేషం 14 అధ్యాయం 126 వరకు వాక్యం. ബാലക്കുമോർ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബെത്ഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെ എന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അവർ ബേഥാന്യയിൽ കുഷ്ഠരോഗിയായ സീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജട മാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചെലവെന്തിന്, ഇത് 300-ലധികം വെള്ളി കാശിന് വിറ്റ് ദരിദ്ര കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ നീരസപ്പെട്ട അവളെ സ്പർശിച്ചു. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നതെന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്കെല്ലാം എപ്പോഴും അടുക്കിയുണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലാ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിനും കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തോളം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ പന്തിരുവരുള്ളൊരുത്തനായി ഇസ്കരിയോത്താവായ യൂദാവിനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു പോന്നു. ബെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ ബെസഹ കഴിപ്പാൻ ഞങ്ങളെവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്നവൻ കടക്കുന്നിടത്ത് ആ വീട്ടിലുള്ളവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി ബെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ടു. നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട ബെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവിനോടും കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവരോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട്, പന്തിരുവിൽ ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ, മനുഷ്യപുത്രൻ പോകുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവനെ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ച നുറുക്കി അവർ കൊടുത്തു. വാങ്ങുവിൻ, ഇതേ എന്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് ശ്വാസം ചൊല്ലി അവർ കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവത്തിന് അത്ഭുതമായി അനുഭവിക്കുന്ന ആൾ വരെ ഞാനത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൾ സ്തോത്രം പാടിച്ച് ശബരിമലയിലേക്ക് പോയി. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം. ബെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഉടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഐശ്വര്യാത്മ യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന മഹാപുരോഹിതന്മാരോടും പട നായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെ കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ വാക്ക് കൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ തക്കമന്വേഷിച്ചു പോന്നു. ബെസഹ കുഞ്ഞാടിനെ അറക്കണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് ബെസഹ കഴിപ്പാൻ ഒരുക്കുകയും എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് നീ ചെന്ന് കൂട്ടിടവനോട് ഞാനെന്റെ ശിഷ്യന്മാരുമായി സഹകരിപ്പാനുള്ള ശാലെവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നുവെന്ന പറവിൻ. അവൻ വിരിച്ചോദിക്കുക, ഒരുവൻ മാളിക കളിച്ചിരുന്നു, അവിടെ ഒരുക്കി വീനുന്നവരോട് പറഞ്ഞു. അവർ പോയി ഞങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട പ്രസരാവൊരുക്കി. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമ്പോഴും ഞാൻ ഇത് കഴിക്കുകയില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുമ്പോഴും ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കൊടുക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ ആ പങ്കെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ ആ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കയ്യന്റെ അരികെ മേശപ്പുറത്ത് ഉണ്ട്. നിർണയിച്ചിരിക്കുന്ന പോലെ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെ യോഗമെന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയ തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവർ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ കാര്യമെന്ന് പറയുന്നു. നിങ്ങളും അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവനിളയവനെ പോലെ നായകനേശു ശുശ്രൂഷിക്കുന്നവനെ പോലെ മാറട്ടെ. ആരാകുന്നു വലിയ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിങ്കൽ നിന്നുകൂടുകയും സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പോറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട്, കർത്താവേ ഞാൻ നിന്നോടുകൂടെ കടപിടാകുവാൻ മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, അപ്രവത്തെ നീ എന്നെ അറിയുന്നില്ല, മൂന്ന് വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി പോകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങൾ പരിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഭൂരിക്കുറവും ഉണ്ടായില്ല എന്ന് അവൻ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ. അവിടെ തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റവാൾ കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവർത്തി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവർത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ ഇവിടെ രണ്ട് വാളുണ്ട് എന്നവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയിലെ പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവൻ പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിരത്തി വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞേറ്റ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിലാകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരുകളിൽ ഒരുവനായി യൂദാവർക്ക് മുന്നടന്നു. യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദായെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവേ ഞങ്ങൾ വാൾകൊണ്ട വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിലൊരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി വലത്തേക്കാതറച്ചു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരും ദിവാലയത്തിൽപ്പെടുന്ന നായകന്മാരുടെ മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളുംപടിയുമായി പുറപ്പെടുന്നു പോകും. ഞാൻ ദിവസേന ദിവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈയോങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുമെന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രദോസം മകളും വിട്ടു ഉപ്പം ചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യയെ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രദോസം അവരുടെ ഇടയിലിരുന്നു. അവൻ തീ വെട്ടത്തിനരികെ ഇരിക്കുന്നത് അവർ ബാല്യകാലത്തിൽ കണ്ട് അവനെ ഉറ്റു നോക്കി. ഇവനും അവനോടുകൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്നാ പറഞ്ഞു. പത്രദോസോ, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ ആറ് വേറൊരുത്തൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു. സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രദോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂവി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രദോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂവും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവിനോട് പറഞ്ഞ വാക്ക് പത്രദോസ് ഓർത്തു പുറത്തിറങ്ങി ഹരിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി പ്രവചിക്കാതിനെ അടിച്ചവൻ ആറും ചോദിച്ചു. മറ്റു പലരും അവനെ ദുഃഖിച്ചു പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൂടി അവനെ ന്യായാധിപസംഘത്തിൽ വരുത്തി. നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് പറകാന്ന് പറഞ്ഞു. അവനവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽത്തും പറയുകയും ഇല്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തു ഭാഗത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നീ ദൈവത്തിന് തന്നെയോ എന്നെല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്നവൻ പറഞ്ഞു. അപ്പോൾ അവർ, ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താവശ്യം, നാം തന്നെ അവന്റെ വാമൊഴി കെട്ടുമല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം. യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷ പത്രം എവിടെ? അല്ല എന്റെ കടക്കാരനാർക്കാവുന്നു ഞാൻ നിങ്ങളെ വിച്ച് കളഞ്ഞത്? നിങ്ങളുടെ അകത്തങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിച്ച് കളഞ്ഞു, നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരുമിത്രം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീടെടുപ്പാൻ കഴിയാതെ ഒന്നും എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എന്റെ ശാസ്ത്രം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളമില്ലായകാലവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തു നാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ടുടിപ്പിക്കുകയും കട്ടുപുതിപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടവന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറന്നു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുക്കും. എന്റെ മുഖം നിന്നേക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവിനെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ മുഖം തീക്കല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവനാർ? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എന്റെ പ്രതിയോഗിയാർ? അവനിങ്ങി വരട്ടെ. ഇതാ യഹോവയായ കർത്താവിനെ തുണയ്ക്കുന്നു എന്ന് കുറ്റം വിധിക്കുന്നവനാർ? അവരെല്ലാവരും അസം പോലെ വഴങ്ങിപ്പോകും, ഒരുപോലെ അവരെ തിന്നു കളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്കിട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരം നടന്നാലും യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ആ തീ കത്തിച്ച തീയമ്പുകൾ അരക്ക് കെട്ടുന്നവരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിൽ നടപ്പിൻ. എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്കുകൾ പിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ അങ്ങനെ ആട്ടുപൊളിച്ച് അവനെ അനുഗ്രഹിച്ച വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവനെ ആശ്വസിപ്പിക്കുന്നു. അവനതിന്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. അതിന് മരുഭൂമിയെ ഏതനെ പോലെയും നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്കുകൾ പിൻ, എന്റെ ജാതി എനിക്ക് ചെവിത്തരുവിൻ. ഉപദേശമെങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്കും പ്രകാശമായി സ്ഥാപിക്കുന്നു. എന്റെ നീതി സമീപമായിരിക്കുന്നു, എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ ഭുജത്തിന് അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണാകാശത്തിലേക്ക് ഉയർത്തുവിൻ. ആഴഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പോയിപ്പോകും. ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ ലക്ഷ്യം നേരിക്കും. എന്റെ നീതിക്ക് നീക്കം വരികയില്ല. നീതി അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായമാണുള്ള ജനവുമായുള്ളവരെ, എന്റെ വാക്കുകൾ പിൻ. നിങ്ങൾ മനുഷ്യരിൽ നിന്നേ ഭയപ്പെടരുത്. അവരുടെ ദൂഷ്യങ്ങളെ പേടിക്കുകയും വരുത്. ഗുരു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും. ഭൂമി അവരെ കമ്പിളിയെ പോലെ നിന്ന് കളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയുമായിരിക്കും. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തെ ശത്രുക്കളിലും എന്ന പോലെ ഉണരുക. ചകബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീട്ടിയോ. സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ പോലെ വറ്റിച്ചു കളയുകയും കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്ത നീയല്ലയോ. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുലുപോലെയായി തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീയാർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായ നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും കീടകൻ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധ നിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? കീടകന്റെ ക്രോധം എവിടെ? അതിനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുതിരയിൽ മരിക്കയില്ല. അവന്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരക്ക് നൽകുവാൻ തക്കണം സമുദ്രത്തെ ഉപയോഗിക്കുന്നവനായി ദൈവമായ ഹോവ ഞാനാകും. സൈന്യങ്ങളുടെ ഹോവയാകുന്നു എന്റെ നാമം. ഞാൻ ആകാശത്തുറപ്പിന്റെ ഭൂമിക്ക് അടിസ്ഥാനം വിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിന്നെ മറച്ചിരിക്കുന്നു. എപ്പോടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധന മാനമാത്രം കുടിച്ചിട്ടുള്ള എരിച്ചിലേമേ ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്കാം. നീ പരിഭ്രമത്തിന്റെ മാനമാത്രം കുടിച്ച് വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല. അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആരുമില്ല. ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു. നിന്നോട് ആർ സഹതാപം കാണിക്കും? ശൂന്യവും നാശവും ക്ഷാമവും വാൾ നേരിട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെ? നിന്റെ മക്കൾ ബോധം കിട്ടാൻ വലയിലാകപ്പെട്ട മാനന്ദ പോലെ വീതികളുടെ തലയ്ക്കെല്ലാം കിടക്കുന്നു. അവരൊക്കെ ക്രോധവും നിന്റെ ദൈവത്തിന് മത്സരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകയാൽ അരിശവും വീഞ്ഞും കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളവ ഇത് കേട്ടുകൊള്ളുക. നിന്റെ കർത്താവായ യഹോവയും നിന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്നതിന്റെ ദൈവമായുള്ളവന് പ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ പരിഭ്രമത്തിന്റെ പാനവാസം എന്റെ ക്രോധത്തിന്റെ പാനവാസം ഉടൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കുകയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. അവർ നിന്നോട് പുനീക, ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ ഇലം പോലെയും തെരുവീത് പോലെയും ആക്കി വെക്കേണ്ടി വന്നു. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു. പറയുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് വിശ്വസിക്കുകയും അതുപോലെ മേഘം തന്നെയാമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും സഞ്ചരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉയർത്താനാം.
ദൈവമായ
ദൈവത്തിന്റെ ബലിതിരുനാമത്തിൽ സ്വാഗതം ഉണ്ടായിരിക്കട്ടെ. ആഭിമുഖ്യത്തിൽ പുത്രൻ പറഞ്ഞു വരുന്നതമായ എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ കഷ്ടാനുഭവാഴ്ച ദിനങ്ങളിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുതാപത്തോടുകൂടി ജീവിതത്തിൽ ജീവിതം ചെയ്ത വലിയ നന്മകളെ നന്മയോടെ ഓർക്കുകയും ആ തൃപ്പാദത്തെങ്കിലും വിനയപൂർവ്വം നമ്മുടെ ശിരസുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനും ഈ ദിനങ്ങളിലെ ഓരോ ആഴമായ ചിന്തകളും നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിവർത്തനം പ്രതിദാനമാകത്തുള്ള വിധത്തിൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആദ്യ മുമ്പാകെ ശിരസ് നമിക്കാനും ദൈവം തന്ന ആ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നിർമ്മലം ഭദ്രാസനം അത്ര പോലെത്തിയ തിരുമനസിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. തിരുമനി നാട്ടിലാണ് എങ്കിലും പിന്നെ തിരുമനിയെ വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് കൊട്ടാരക്കര ഭദ്രാസനം അത്ര പോലെത്തിയായിരിക്കുന്ന അഭിയമ്മയ ജൂഹാനന്മാർ ദേവാദോറ തിരുമനസുകൊണ്ടാണ്. തീർച്ചയായിട്ടും തിരുമനത്തിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് ഈ കൂട്ടായ്മയ്ക്ക് വലിയ ഒരു ശക്തിയാണ്, വലിയ ഒരു തേജസ്സാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തിരുമനസുകൊണ്ട് വിശ്വസിപ്പിക്കുന്ന വേണ്ടി 2 ആഴ്ച മുമ്പാണ് അമേരിക്കയിലേക്ക് കടന്നു വന്നത്. അഭിമ തിരുമനസിനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരവോടുകൂടി അന്യപാർന്ന് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ഉണ്ടായിരിക്കുന്ന വൈദികരെയും എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പരിശുദ്ധമായ കഥാനുഭവത്തിന്റെ മധ്യ ദിനത്തിൽ നിലനിൽക്കുന്ന ഈ ദിവസം നമ്മുടെ എല്ലാ ജീവിതത്തിനും കൂടുതൽ ശക്തിയും ആത്മീയമായ തേജസ്സും പകരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന് ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യട്ടെ. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കും, അതിനെ തുടർന്ന് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 52-ാമത്തെ ഗാനം ദേവേശ യേശു വര ജീവനെനിക്കായി വെടിഞ്ഞു എന്നാരംഭിക്കുന്ന പാപികൾക്ക് നിത്യ ജീവൻ കൊടുപ്പാനെ മരിച്ചു ഗതസബന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അനുഭവിച്ചു അതിവേദയായിട്ടും പിതാവിനെ സന്നടപ്പതിനനുസരിച്ചു അന്നാസി മരപതയിൽ മന്നവാദി വിധിക്കപ്പെട്ടു കണ്ണങ്ങളിൽ കരങ്ങൾ കൊണ്ട് മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു കണ്ണങ്ങളിൽ കരങ്ങൾ കൊണ്ട് മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു ോന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു പലർ പല പാടുകൾ ചെയ്തു നിന്നെ തലയിൽ മുള്ളാൽ മുടിയും വച്ചു പലർ പല പാടുകൾ ചെയ്തു നിന്നെ ബലഹീനായതിൻ്റെ വലിയ കുല മരം ചുമത്തി തലയോടിടും മലമുകളിൽ അറിവില്ലാതെയോയോ ദർ നടത്തിയതിൻ്റെ തലയോടിടം മലമുകളിൽ അറിവില്ലാതെയോയോ ദർ നടത്തിയതിൻ്റെ തിരുക്കരങ്ങൾ ആടികൊണ്ട് മരത്തോടങ്ങോർപ്പടിച്ചു ഇരുവശത്തും കുരിക്കുകളിൽ ഇരു കള്ളർ നടുവിൽ നീ മരിച്ചു പര ഇരുവശത്തും കുരിശുകളിൽ ഇരു കള്ളർ നടുവിൽ മരിച്ചു വര കഠിനദാഹം പിടിച്ചതിനാൽ ആടി വാങ്ങാനിടയായോ ഉടുപ്പും കൂട്ടി ചീട്ടിട്ടോ ഉടുമ്പും കൊത്തിത്തോ രുധിരം ചിന്തി ഉടുപ്പും കൂടി ചീട്ടിട്ടോ ഉടുമ്പും കൊത്തി തുറന്നൊരു ധീരം ചിന്തി നിന്മരണം കൊണ്ടേ വന്മരകം നീയകത്തി കാലം കഴിപ്പാകൃപണമേ മരകം കാലം കഴിപ്പാകൃപണമേ നിത്യജീവൻ കൊടുപ്പാനായി മരിച്ചു ജീവനക്ക് നിത്യജീവൻ കൊടുപ്പാനായി മരിച്ചു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതിന്റെ നാമശുദ്ധമാക്കണമേ, ഇതിന്റെ രാജ്യം വരണമേ, ദുരക്ഷുഖത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് അറിയണമേ, ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും ഭാഗങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചുള്ളണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നെ നിനക്കുള്ളതാകുന്നു. ആമേൻ.
പാർക്കുമ്പോൾ കർത്താവെ, അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോൾ നിന്നെ ഉപേക്ഷിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരോടുകൂടെ ഞങ്ങളിൽ എത്തിക്കുവാനിടയാകരുതേ. അഹങ്കാരത്താൽ നിന്നെ കുരിശിൽ തൂക്കിയവരോടുകൂടെ ഞങ്ങൾ അതിവേദനപ്പെടരുതേ. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ദുഷിച്ചവരോടുകൂടെ കരച്ചിലിനും പല്ലുകടിക്കും ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും അരുതേ. ഞങ്ങൾ നിന്റെ സ്ലീബായിൽ പ്രശംസിക്കുന്നു, നിന്റെ മുറിവുകളെ തഴുകുകയും ചുംബിക്കുകയും ചെയ്യുന്നു. നീ നടത്തിയ രക്ഷയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനീതികളെയെല്ലാം മായ്ച്ചു കളയണമേ. നിന്റെ സ്ലീബായുടെ ചെറുകിൻ കീഴേ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ഞങ്ങളെ നിനക്ക് വസിപ്പാൻ തക്കതായ വെടിപ്പുള്ള ആലയങ്ങളാക്കി തീർക്കണമേ. സത്യജീവനാകുന്ന നിന്നിൽ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുമാറാകണമേ. ജീവനുണ്ടാക്കുന്നതും രക്ഷയുണ്ടാക്കുന്നതുമായ നിന്റെ കഷ്ടാനുഭവം മൂലം ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ വെടിപ്പും വിശുദ്ധിയും നൽകണമേ. സകല തിന്മകളുടെയും മാതാവാകുന്ന ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവൊഴിക്കണമേ. എന്തെന്നാ ആയുധാസ്കറിയോ താതിനെ സ്നേഹിക്കുകയും ലീഗാസ്ഥാനത്ത് നിന്ന് തള്ളപ്പെടുകയും കേൾവിക്കാരും കാഴ്ചക്കാരും ഭ്രമിക്കത്തക്കതായ ലജ്ജയും ദുരിതവും അവൻ അനുഭവിക്കുകയും ചെയ്തുവല്ലോ. കർത്താവെ, വെറുപ്പുണ്ടാക്കുന്നവരായ ദുഷ്ടജനങ്ങളെ പോലെ അഗ്നിനരകം അവകാശിക്കുവാൻ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ യോഗ്യരാകുന്നുവെങ്കിലും നിന്റെ മഹാകരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ നിന്റെ ഇഷ്ടരായ മക്കളാക്കി തീർക്കണമേ. യൂദോസ്കറിയാത്തയെ പോലെ ഞങ്ങൾ അകൽക്കറുസായയുടെ ഇഷ്ടന്മാരും അവന്റെ ഗുണദോഷങ്ങളിലാകപ്പെടുന്നവരുമായി തീരുമാറാകരുതേ. അവൻ വഞ്ചനയുടെ ചുംബനത്താൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വഞ്ചന നിറഞ്ഞവരായി തീരാതെ പരമാർത്ഥതയും സത്യവുമുള്ളവരായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങൾ നിമിത്തമുള്ള നിന്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. കാരാഗ്രഹത്തിലാക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സർവശക്തനും ജീവനുള്ളവനുമായ ശിവന് സ്തുതി. ദുഷ്ടന്മാർ അവനെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും കാരാഗ്രഹത്തിലിടുകയും പ്രഹരിക്കുകയും ചമ്മട്ടികൊണ്ടടിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളോർത്താൽ ഹൃദയം തകരാത്തവനാരുണ്ട്? ദുഷ്ടനായ്ക്കളാകുന്ന യൂതന്മാർ സിംഹമായവനെ കൊല്ലുവാൻ ചാടി പുറപ്പെട്ടു. അവൻ ശക്തനെ പോലെ മൗനമായിരുന്നു. അത് ഓർത്താൽ ഹൃദയം തകരാത്തവനാരുണ്ട്? സകലത്തെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനായവനെ കാരാഗ്രഹത്തിൽ കയറ്റി വാതിലടച്ചു. അതിനെ ഓർത്താൽ ഹൃദയം തകരാത്തവനാരുണ്ട്?
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. ഒരു വർഷം ലഭിക്കപ്പെടുന്ന 52 ആഴ്ചകളിൽ ഒരു ആഴ്ച രക്ഷകനായ ക്രിസ്തുവിനു വേണ്ടി പൂർണമായി വിനിയോഗിക്കുവാൻ ക്രൈസ്തവന് ലഭിക്കുന്ന ഏറ്റവും സ്വർഗീയമായ ആഴ്ചയാണല്ലോ ഹാശ ആഴ്ച അഥവാ ഹോളി വീക്ക്. ഈ ആഴ്ചയിൽ ക്രിസ്തുവിനെ യെരുശലേമിലേക്ക് അനുഗ്രഹീതമായി സ്വീകരണം നൽകി യെരുശലേമിലെ മക്കൾ ആദരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ നാം കൊണ്ടാടി. അതിനുശേഷം വരുന്ന ഓരോ ദിവസങ്ങളും ക്രിസ്തുവിന്റെ കുരിശിലിന്റെ ചൂട്ടിലേക്കും അതേ തുടർന്ന് ഉത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവെക്കുവാനുള്ള നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരാഴ്ചയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിവന്ദനായ ഡോക്ടർ യുഹാനോന്മാർ തേവോദോറോസ് പത്രാപോലിത്തയാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. കേവലം ഒരാഴ്ച ഇന്ന് പൂർത്തീകരിക്കുകയാണ്. പ്രഥമ ദിവസം ഹ്യൂസ്റ്റണിലുള്ള സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ 40-ാം വെള്ളിയാഴ്ചയുടെ വിശുദ്ധ കുർബാന സമർപ്പിക്കുകയും തുടർന്ന് ഹ്യൂസ്റ്റണിലെ പ്രധാന ദേവാലയമായ സെന്റ് തോമസ് കത്തീഡ്രലിൽ അതേ തുടർന്നുള്ള ശുശ്രൂഷകളും സന്ധ്യാസമയത്തെ യാമപ്രാർത്ഥനകളും വചന അനുഗ്രഹീതമായ പ്രഭാഷണങ്ങളും നിർവഹിക്കുവാൻ തിരുമനസ്സിന് ഇടയായി. തുടർന്നുള്ള ദിവസങ്ങളിലും ഹ്യൂസ്റ്റണിലെ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ച് ഈ ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കുവാൻ തിരുമനസ് ആഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം പറയുവാൻ മാത്രം ഞാൻ ഈ സമയം വിനിയോഗിക്കട്ടെ. അഭിവന്ദന തിരുമനസ്സിനെ മുൻപ് പരിചയമുള്ള ധാരാളം ആളുകൾ ഇന്ന് ഈ സൂബോറോ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും തിരുമേനിയുടെ സ്വദേശം മാവേലിക്കര വഴിപാടി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മാതൃ ഇടവക ബസേലിയോസ് ഓർത്തഡോക്സ് ഇടവക അവിടെ തന്റെ ശൈശവം പൂർത്തീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം വൈദിക വൃത്തിയിലേക്കും വർഷങ്ങൾ റംബാൻ പദവിയിലും ദൈവത്തെ അനുഗ്രഹീതമായി സേവനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷിച്ചതിനു ശേഷം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ മെത്രാപ്പൊലിത്ത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ പുതുതായി രൂപം കൊണ്ട കൊട്ടാരക്കര പുനലൂർ മദ്രാസനത്തിലെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം തിരുമനസ്സിന് ഇപ്പോൾ ഇടയാവുകയാണ്. അദ്ദേഹം സെമിനാരി വിദ്യാഭ്യാസത്തോടൊപ്പം എം എ ഫിലോസഫിയിലും എം ടി എച്ചിലും ഉപരിപഠനം നടത്തുവാനും മൊണാസ്റ്റിസിസം എന്ന അനുഗ്രഹീതമായ പാഠ്യവിഷയത്തിൽ ഡോക്ടറൽ പഠനം പൂർത്തീകരിക്കാനും തിരുമേനിക്ക് ഇടയായിട്ടുണ്ട്. ദൈവ നിയോഗപ്രകാരം ആണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. യുഗപുരുഷനായി കാലയുവനികക്കുള്ളിലേക്ക് പറയപ്പെട്ടെങ്കിലും അനേകരുടെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന അഭിനന്ദനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയോടൊപ്പമാണ് ഈ തിരുമേനിയുടെയും ശുശ്രൂഷകളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ഇന്ന് സഭയിലെ സിനഡ് തീരുമാനിച്ചതനുസരിച്ച് മിഷൻ ബോർഡിന്റെ പ്രസിഡന്റായി അദ്ദേഹം ഈ മാസം മുതൽ ചുമതല ഏറ്റിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ തിരുമേനിയെ പരിചയപ്പെടുത്തുമ്പോൾ പ്രഭാഷണ കലയിലും അതിനേക്കാൾ ഉപരി പുസ്തകത്തിൽ തന്റെ തൂലികയിലൂടെ ധാരാളം പുസ്തകങ്ങൾ രചിക്കുവാനും ദൈവത്തിന്റെ നിശ്ചയം ലഭിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് തിരുമേനി. തിരുമേനി ഇന്നത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഭദ്രാസനം അമേരിക്കയുടെ ഭദ്രാസനത്തിന്റെ ഈ സുബോറോ പ്രാർത്ഥനയുടെ ചുമതലക്കാരായ അഭിമന്യ തിരുമേനിയുടെ ഭദ്രാസനാധിപൻ തിരുമേനിയുടെ പേരിലും ബഹുമാനപ്പെട്ട രാജേഷത്തിന്റെ പേരിലും ഇതിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും തിരുമേനിയെ ഹാർദവമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തിരുമേനിയോടൊപ്പം ഇവിടെ സന്ദർശനം നടത്തുന്ന കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛൻ, ഈ ശുശ്രൂഷയിൽ അനുഗ്രഹീതമായ സാന്നിധ്യവും അതിനുവേണ്ടുന്ന നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും, അതോടൊപ്പം രാജ്യത്തിന്റെയും രാജ്യത്തിന് പുറത്തും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മാധ്യമത്തെ നന്നായി കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഗാനം കൂടി ഈ സമയത്ത് ആലപിക്കും. അതേ തുടർന്ന് അഭിമന്യ തിരുമനസ് ധ്യാനം നയിക്കും എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. പാഠപുസ്തകത്തിൽ 251-ാമത്തെ ഗീതം.
Calvary
അഭിമന്യ തിരുമനസ്സിനെ ധ്യാന പ്രസംഗം നടത്തുവാനായിട്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ.
ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവസന്നിധിയിൽ ഇരുന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ ആ വചനത്തിന്റെ സ്വാധീനം നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരമുണ്ടാക്കുവാനും പുതിയ ജീവിത ദർശനം ലഭ്യമാകുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് ഏവരും ഉള്ളൊരുകി പ്രാർത്ഥിക്കണം. കഷ്ടാനുഭവ ആഴ്ചയിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. കഷ്ടാനുഭവം എന്ന് പറയുന്നത് ഓശാനയുടെയും ഉയർപ്പിന്റെയും ഇരു കൊടുമുടികൾക്കിടയിലുള്ള താഴ്വാരമാണ്. ഓശാനയുടെയും ഉയർപ്പിന്റെയും കൊടുമുടികളിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞു നിൽക്കുമ്പോൾ കഷ്ടാനുഭവത്തിന് താഴ്വാരയിൽ ദുഃഖവും നിരാശയും ഘനീഭവിച്ചു നിൽക്കുകയാണ്. ആ ദുഃഖവും നിരാശയും ഘനീഭവിച്ചു നിൽക്കുന്ന കഷ്ടാനുഭവത്തിന് താഴ്വാരത്തിലായിരിക്കുന്ന നമുക്ക് കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എന്തെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന സന്ദർഭമായി ഇത് തീരട്ടെ. പലപ്പോഴും ആധുനിക മനുഷ്യൻ കഷ്ടതകളെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുവാൻ തക്കവണ്ണം ഭഗീരത പ്രയത്നം നടത്തുമ്പോൾ കഷ്ടാനുഭവാഴ്ചയിൽ സംബന്ധിച്ച് കർത്താവിന്റെ കഷ്ടത്തിൽ അനുഭവപ്പെടുവാനുള്ള ശുശ്രൂഷകളൊക്കെയും നടത്തുമ്പോൾ എങ്ങനെയത് ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരുന്നു എന്നുള്ളത് സംശയാവഹമായ സംഗതിയാണ്. വളരെ വിരുദ്ധപരമായ ഒരു ജീവിതമല്ലേ നാം നയിക്കുന്നത്. യേശുവിന്റെ കഷ്ടാനുഭവത്തോട് അനുഭവപ്പെടുവാനുള്ള അദമ്യമായ ആഗ്രഹം ഹൃദയത്തിൽ രൂഢമൂലമാകുവാനും ദൈവാത്മാവിന്റെ പ്രചോദനത്തിൽ പങ്കാളിത്തം ആ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകാനുള്ള സന്നദ്ധത ഉണ്ടാകുവാനും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രധാനമായി ഊന്നൽ നൽകി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ ശുശ്രൂഷകൾ നാം നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളുള്ള നമ്മുടെ മനോഭാവം എന്താ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകമാനദണ്ഡങ്ങൾക്കും മാതൃകകൾക്കും എതിരായിട്ടാണ് ക്രിസ്തുവിന്റെ മാനദണ്ഡങ്ങളും മാതൃകകളും എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ലോകപ്രകാരം നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ദർശനത്തിൽ പലപ്പോഴും വിപരീതമായിട്ടാണ് ഉണ്ടാകാറുള്ളത്. നാം വേദപുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നതും അപ്രകാരമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം പരിശോധിക്കാമെങ്കിൽ ആദിയോടന്തം മുഴുവനും കഷ്ടതയുടെയും സഹനത്തിന്റെയും ജീവിതമായിരുന്നു. പിറന്നു വീഴുവാൻ സ്ഥലമില്ലാതെ കല്ലടാവിൽ പിറന്ന യേശു, കിടക്കാൻ ഇടമില്ലാതെ പുൽത്തൊട്ടിയിൽ കിടന്ന യേശു കുഞ്ഞ്, കഠിനാധ്വാനം ചെയ്ത് മാതാപിതാക്കളെ സഹായിച്ച് ജീവിതകുറിച്ച് നടത്തിയവൻ, കയറിക്കിടക്കാൻ സ്വന്തമായി ഭവനമില്ലാതെ അലഞ്ഞു തിരിഞ്ഞവൻ, നാടാകെ നടന്ന് നന്മ ചെയ്തപ്പോഴും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ജീവിച്ച വ്യക്തി, ദുഷിദോഷ പരിഹാസങ്ങൾ ശത്രുക്കളിൽ നിന്ന് കേൾക്കുകയും വിശപ്പും ദാഹവും കൊണ്ട് ജീവിക്കുകയും ചെയ്ത ജീവിതം, സ്വന്തക്കാർ പോലും ഇവന് ഭൂതമുണ്ട് എന്ന് അപലപിച്ചപ്പോഴും സന്തോഷത്തോടെ അവരെ കൈക്കൊണ്ടവനായ യേശു, ഒരു കുറ്റവാളിയെപ്പോലെ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടപ്പോഴും യാതൊരു പരിഭവവും പരാതിയും കൂടാതെ നിലനിന്ന വ്യക്തി, യൂദാ ഉത്തികൊടുത്തപ്പോഴും പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോഴും യാതൊരു പരിഭവവും പ്രകടിപ്പിക്കാത്ത യേശുനാഥൻ, തലചായ്ക്കാൻ ഇടമില്ലാതെ ക്രൂശിൽ സകലർക്കു വേണ്ടി താൻ യാഗമായി തീർന്ന് ക്രൂശ് മരണം വഹിച്ച യേശുദാസ് തമ്പുരാൻ, അടക്കം ചെയ്യാൻ കല്ലറയില്ലാതെ വല്ലവരുടെയും കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവൻ, ഇങ്ങനെ സഹനത്തിന്റെയും പീഡനത്തിന്റെയും ഒരു വലിയ ഘോഷയാത്രയായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കഷ്ടതയെ ജീവിതത്തിന്റെ സൗഭാഗ്യകരമായി മുന്നിൽ കണ്ട് സ്വയം ഏറ്റുവാങ്ങിയ വ്യക്തികളായിരുന്നു പരിശുദ്ധ സഹോദരന്മാരും പരിശുദ്ധ പിതാക്കന്മാരുമായ അനേക വിശുദ്ധന്മാർ. ഇന്നും ആ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിലുള്ള സൗഭാഗ്യത്തെ മനസ്സിലാക്കി ആ രംഗത്തേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം അങ്കുലി പരിമിതമെങ്കിലും അങ്ങനെയുള്ളവരിന്നും ഉണ്ടെന്നുള്ളത് ശുഭോദർക്കമായ ഒരു സംഗതിയാണ്. ഒരു വസ്തുത നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ളത്, കഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാവണം. കർത്താവിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അല്പം ത്യാഗം സഹിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതമാണ് അപ്രകാരമായിത്തീരുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സംഗതികളെ ധ്യാനിക്കുകയും ശുശ്രൂഷയിലൂടെ അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ എപ്രകാരം അതിനെ ഏത് മനോഭാവത്തോടെ കാണണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ജീവിതം നമുക്ക് ഇതിന് നല്ലൊരു മാതൃകയാണ്, ഉദാഹരണമാണ്. പൗലോസ് ശ്ലീഹായുടെ ജീവിതം പരിശോധിക്കാമെങ്കിൽ ഇത്രമാത്രം കഷ്ടതയും പ്രയാസങ്ങളും ത്യാഗവും സഹിച്ച മറ്റൊരു വ്യക്തി ക്രൈസ്തവ സമൂഹത്തിൽ സഭയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കൊരിന്ത്യർക്കെതിരെ 2:11-23 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കണമെങ്കിൽ പൗലോസ് ശ്ലീഹാ സഹിച്ച കഷ്ടതയുടെ വലിയൊരു പട്ടിക അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനൊക്കെ അപ്പുറമായിരിക്കുന്ന പീഡനവും പ്രയാസങ്ങളും കഷ്ടതയും ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു പൗലോസ് ശ്ലീഹാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, അതിനുശേഷം അദ്ദേഹം ഈ കഷ്ടത ഏറ്റുവാങ്ങാനുണ്ടായ കാരണത്തെ കുറിച്ച് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:16-34 വരെയുള്ള വാക്യങ്ങളിൽ ഫിലിപ്പയിൽ നടന്ന ഒരു സംഭവമുണ്ട്. പൗലോസും ശീലാസും ദേവാലയത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരെ പിൻഗമിച്ചുകൊണ്ട് ചെല്ലുന്ന വെളിച്ചപ്പാടുകാരിയായ ഒരു സ്ത്രീയുണ്ട്. അവരുടെ വെളിച്ചപ്പാടും പ്രവചന നിമിത്തം ഇവർ ദൈവ പുരുഷന്മാരാണെന്ന് മറ്റുള്ളവരോട് അറിയിച്ച് പുറകെ ഇങ്ങനെ അശ്വസ്ഥത ഉണ്ടാക്കി നടക്കുമ്പോൾ പൗലോസ് ശ്ലീഹ അവളിലുള്ള പുറത്തെ പുറത്താക്കി വെളിച്ചപ്പാട് നിന്നു പോകുന്നു. നഷ്ടം ഉണ്ടായ അവളുടെ മേലാക്കൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ദുരാരോപണങ്ങൾ അർപ്പിച്ചുകൊണ്ട് ന്യായാധിപന്മാരുടെ സംഘത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവരെ ശിക്ഷിക്കുന്നുണ്ട്, അവരെ ജയിലറയിൽ അടയ്ക്കുന്നുണ്ട്. കൈകളും കാലുകളും ആമത്തിലിട്ട് പൂട്ടി ചങ്ങലകളാൽ ബന്ധിതരായി അവർ കിടക്കുകയാണ്. പാതിരാത്രിയുടെ നിശബ്ദയുടെ നിശബ്ദതയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരെ കിടക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, ജയിലറയുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, കൈകാലുകളിലെ ആ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകുന്നു. ഇവ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണി വളരെ ഭയത്തോടുകൂടി അവിടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, രക്ഷപ്പെടായിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊന്നും പറയുവാനായിട്ടല്ല. നിലവിളിയും ശാപവാക്കുകളും കേട്ട് പരിചയിച്ചിരുന്ന ജയിലറയിൽ സ്തുതിയും സ്തോത്രവും പീഡനത്തിന്റെയും വേദനയുടെയും നടുവിൽ ഉതിർന്ന ആ സംഭവം ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. വലിയ അത്ഭുതം നടക്കാൻ തക്കവണ്ണം ഇടയായത് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടതയും ത്യാഗവും യാഗവുമായി തീരാൻ തക്കവണ്ണം തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടതയുടെ നടുവിൽ പ്രത്യാശയുടെ വചനങ്ങളെ സുവിസ്തോത്രങ്ങളെ ഉതിർക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ക്രൈസ്തവ മനോഭാവമാണ് പൗലോസ് ശ്ലീഹായിലൂടെ നാം ദർശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ കഷ്ടതയുടെ നെരിപ്പോടിൽ കടന്ന് എരിയുമ്പോൾ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ക്രൈസ്തവ മനോഭാവം വളർത്തിയെടുക്കാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ യേശുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയും എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇപ്രകാരം കഷ്ടത സഹിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. 6 കാര്യങ്ങൾ വളരെ ലഘുവായി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1 ഓർപ്പിക്കാനുള്ളത്, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തനിക്ക് നേരിട്ട കഷ്ടതകളെ സസന്തോഷം ഏറ്റുവാങ്ങാൻ തക്കവണ്ണമുള്ള പ്രേരണ, 1 ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുന്നതിലുള്ള ഭാഗ്യാവസ്ഥയും സന്തോഷവും ഓർത്താണ്. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നതിലുള്ള ഭാഗ്യാവസ്ഥയും സന്തോഷവും ഓർത്ത് അതിനെ താൻ സ്വയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. കൊലോസ്യ ലേഖനം 1:24 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായിട്ടുള്ളത് എന്റെ ജഡത്തിൽ അവന്റെ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന്. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതം കൊണ്ട് സാധ്യമായി തീരണമെന്നുള്ള വലിയ ആഗ്രഹവും താല്പര്യവും പൗലോസ് ശ്ലീഹായ്ക്കുണ്ടായതുകൊണ്ട് അത് ഏറ്റവും സൗഭാഗ്യകരമായ അനുഭവമാണെന്ന തിരിച്ചറിവുകൊണ്ട് ആ കഷ്ടങ്ങളെ ഏറ്റുവാങ്ങാൻ തക്കവണ്ണം പൗലോസ് ശ്ലീഹ സന്നദ്ധനായി എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. പത്രോസ് ശ്ലീഹായ് നമ്മെ ഓർപ്പിക്കുന്നു, 1 Petrus 4:13 പറയുന്നുണ്ട്, കർത്താവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിപ്പീൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും എന്ന് നാം വായിക്കുന്നു. ഇവിടെയെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന വേളയിലൊക്കെ ഇത് കർത്താവിന് വേണ്ടിയാകിയാൽ ഇത് ഭാഗ്യാവസ്ഥയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഇവയെ സസന്തോഷം സ്വാഗതം ചെയ്യാൻ തക്കവണ്ണമുള്ള ത്യാഗ മനോഭാവം പൗലോസ്ലിഹായിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ സഹദേന്മാരെ പോലെ, പരിശുദ്ധ പിതാക്കന്മാരെ പോലെ, പൗലോസ്ലിഹായെ പോലെ, മറ്റു സ്ലിഹന്മാരെ പോലെ സസന്തോഷം കഷ്ടതകൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ തക്കവണ്ണമുള്ള സന്നദ്ധത നാം പ്രകടിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ വ്യക്തിത്വമുള്ളവരാണ് നാമെന്ന് ലോകം അറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ കഷ്ടതയെ സ്വയം ഏറ്റുവാങ്ങാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച രണ്ടാമത്തെ സംഗതി യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയതിനാലാണ്. ഫിലിപ്പിയ ലേഖനം 3:8 നമ്മൾ വായിക്കുന്നു, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഡമസ്കോസ് പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തുവിന്റെ ദർശനമുണ്ടായതിനു ശേഷം തന്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച് യേശുക്രിസ്തു ആരാണ് എന്നും യേശുക്രിസ്തുവിലൂടെ സംലഭ്യമാകുന്ന രക്ഷ എന്തെന്നും തിരിച്ചറിഞ്ഞ പരിജ്ഞാനത്തിന്റെ വ്യക്താവായ പൗലോസ്ലിഹ കർത്താവിന് വേണ്ടി സ്വയം തന്നെ തന്നെ പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു പൗലോസ്ലിഹ. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ എത്രമാത്രം തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയാൻ കഴിയും. പൗലോസ്ലിഹയുടെ ആ ഒരു ക്രിസ്താനുഭവം നമുക്ക് ലഭ്യമാകുമ്പോഴേ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കോണം ഇടയാവുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. കർത്താവേ, നിന്നിലുള്ള നിന്നോടുള്ള പറ്റുമാനത്തിലൂടെ നിന്നിലുള്ള ഒരു അനുഭവം ഞങ്ങൾക്കും ലഭ്യമാകുവാൻ തക്കോണം ഇടയാക്കണമേ എന്ന് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. ക്രിസ്ത്യാനിയായി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടതെന്ന് പത്രോസ്ലിഹായും നമ്മോട് ഓർപ്പിക്കുന്നു. 1 Petrus 4:16. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാന നിമിത്തം കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി തങ്ങളെ തന്നെ അർപ്പിച്ച അനേക വിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. ഹബക്കു പ്രവാചന പുസ്തകം 3:17-18 നമ്മൾ വായിക്കുന്നുണ്ട്, അത്തിവൃക്ഷം തളുക്കയില്ല, മുന്തിരിവള്ളിയുടെ അനുഭവം ഉണ്ടാകുകയില്ല, നിരങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചുപോകും, ഗോശാലകളിൽ കന്നാലികൾ ഉണ്ടാകുകയില്ല, എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്ന് പറയുന്ന പ്രവാചകനെ പോലെ ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകാൻ തക്കവണ്ണം നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. മൂന്നാമതായി ഓർപ്പിക്കാനുള്ളത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായാൽ യേശു ക്രിസ്തുവിന് മഹത്വത്തിലും പങ്കാളിയായി തീരാൻ സാധിക്കും എന്ന പ്രത്യാശയാണ്. പൗലോസ്ലിഹായെ കഷ്ടത ഏറ്റുവാങ്ങാൻ തക്കോണം പ്രേരിപ്പിച്ച മൂന്നാമത്തെ സംഗതി, ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കാളിയായാൽ യേശു ക്രിസ്തുവിന് മഹത്വത്തിലും എനിക്ക് പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് പൗലോസ്ലിഹായെ അതിന് പ്രേരിപ്പിച്ചത്. റോമാലേഖനം 8:17-18 നമ്മൾ വായിക്കുന്നു, നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടത അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായാൽ ക്രിസ്തുവിന് മഹത്വത്തിലും പങ്കാളികളാകി തീരാൻ സാധിക്കും എന്നൊരു പ്രത്യാശയുടെ ദീപ്തി, ആ ഒരു ദീപ, ആ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ വിളങ്ങുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കും യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം പങ്കാളിത്തം വഹിക്കാൻ ഇടയായി തീരുമെന്നുള്ളതിന് യാക്കോബ് സ്ലിഹ തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകം ഓർപ്പിക്കട്ടെ. 1 Petrus 12:2, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്റെ സ്നേഹന്മാർ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് അവിടെ പറയുന്നു. ഇപ്പൊ പരീക്ഷകളും പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ വരുമ്പോൾ അത് ഭാഗ്യാവസ്ഥയാണെന്ന് കരുതുവാനും അതിലൂടെ വലിയ പ്രത്യാശയുടെ വലിയ മഹത്വത്തിന്റെ ജീവകിരീടത്തിന്റെ അനുഭവത്തിലേക്ക് വളരാൻ സാധിക്കുമെന്നും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിന് വേണ്ടി ഉള്ള കഷ്ടതയിൽ പങ്കാളിത്തം വഹിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകും. നമുക്കുണ്ടാകുന്ന കഷ്ടതകളൊക്കെ കർത്താവിന് മഹത്വത്തിനാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യും. നാലാമതായിട്ട് ഓർപ്പിക്കാനുള്ളത്, എന്തുകൊണ്ട് പൗലോസ് ശ്ലീഹ ഈ കഷ്ടതയൊക്കെയും ഏറ്റുവാങ്ങി എന്ന് ചോദിച്ചാൽ, കഷ്ടത പ്രത്യാശയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അതാണ് പൗലോസ് ശ്ലീഹയെ പ്രേരിപ്പിച്ചത്. റോമാലേഖനം 5:3 നമ്മൾ വായിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയിലേക്കും സഹിഷ്ണുത സിദ്ധതയിലേക്കും സിദ്ധത പ്രത്യാശയിലേക്കും നയിക്കുന്നു. അപ്പോൾ ഇവിടെ കഷ്ടത വലിയൊരു പ്രത്യാശയിലേക്കുള്ള കരയേറ്റം നൽകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ, എല്ലാ സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യാശയിലേക്ക്, ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, നല്ലതിന് വേണ്ടിയുള്ളതാണ്, വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് തിരിച്ചറിയാൻ സാധിക്കണം. കഷ്ടത നമ്മെ പ്രത്യാശയിലേക്ക് വഴി നടത്തണം. കഷ്ടത വരുമ്പോൾ നിരാശപ്പെട്ട് താളടിയായി പോകുന്ന ജീവിതമാണ് പലപ്പോഴും മനുഷ്യന് ഉള്ളത്. എന്നാൽ ഇവിടെയെല്ലാം നമ്മളെ കൂടുതൽ ശക്തീകരിക്കാനും ശുദ്ധീകരിക്കാനുമുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ കഷ്ടതകളെന്ന് മനസ്സിലാക്കി അതിനെ കീഴ്പ്പെട്ടു കൊടുക്കുവാനും അതിനെ അവകാശിക്കുവാനും സാധിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ ശക്തി ശുചിച്ചറിയുവാനും അതിലേക്ക് ഉയരുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ തന്റെ കഷ്ടാനുഭവത്തിൽ കൂടുതൽ കഷ്ടത അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായതിന്റെ പിൻപിൽ കഷ്ടത പ്രത്യാശയിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു പ്രേരണാശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, കഷ്ടത എപ്പോഴും നമുക്ക് ശക്തിയേകുന്നതാണ്. നമ്മെ ശക്തീകരിപ്പാൻ തക്കവണ്ണം കഷ്ടത നമുക്ക് എപ്പോഴും ഉപയുക്തമാണെന്നുള്ളതാണ് മറ്റൊരു വലിയ സംഗതി. മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 4:37 നമ്മൾ വായിക്കുന്നു, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങാറായി എന്ന് വായിക്കുന്നു. ഗലീല കടലിലൂടെയുള്ള യാത്രയിലുണ്ടായ സംഭവത്തിന്റെ അനുസ്മരണയാണ് ഈ വാക്യത്തിലൂടെ നാം കേൾക്കുന്നത്. ജീവിത പടവുകൾ മുങ്ങാറാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ശക്തിയേകുവാൻ തക്കവണ്ണം അരികെയുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം രുചിച്ചറിയുമ്പോൾ അവിടെ ഒക്കെ നമുക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങളെ കുതിരെടുക്കാൻ സാധിക്കും. ജീവിത പടവ് മുങ്ങാറാകുന്ന അനുഭവങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സാമ്പത്തികമായ നഷ്ടം, ജോലി നഷ്ടം, ആരോഗ്യ നഷ്ടം, ഇങ്ങനെ പലവിധമായ ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അടിക്കടി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതവടക് കുലുങ്ങിമറിഞ്ഞ് താഴേക്ക് നിപതിക്കുമോ എന്ന് ചിന്തിക്കുന്ന നിരാശയുടെ ആ ഒരു അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവ് യേശു തമ്പുരാൻ ചാരെ നമ്മോടുകൂടി ആശ്വാസദായകനായിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും അവിടെയൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കഷ്ടതകൾ വരുമ്പോൾ ഓടി മാറുകയല്ല, അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചതിനെ അധികരിപ്പാൻ തക്കവണ്ണമുള്ള ആത്മബോധം നമ്മൾ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ശരിയായി തീരണം. കർത്താവെ, കഷ്ടത വരുന്നത് എന്റെ നന്മയ്ക്കാണ് എന്ന ബോധ്യത്തോടുകൂടി അതിനെ സ്വാഗതം ചെയ്യുവാൻ, അതിനെ കൈപ്പറ്റുവാൻ തക്കവണ്ണം ഉള്ള ഒരു വിശാല ഹൃദയം, ത്യാഗബോധം നൽകണമേ എന്ന് നാം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം. മോശ തന്റെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച വ്യക്തിയാണ്. അവിടെയൊക്കെ ഒരു വടികൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നേറുവാൻ തക്കവണ്ണം യഹോവയുടെ ശക്തിയോടുകൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം പിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്ന വ്യക്തികൾക്ക് അതൊക്കെ അനുഗ്രഹത്തിന്റെ പാതകളായി പരിണമിക്കുന്ന വലിയ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാർ എന്നേക്ക് നിലനിൽക്കുന്ന ജീവൻ പർവ്വതം പോലെയാകുന്നു നാം വായിക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ കഷ്ടപ്പാടുകളെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളും, ദൈവമേ എന്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളൊക്കെയും നീ തരുന്നതാണ് എന്ന ബോധ്യത്തോടെ അതിനെ സ്വീകരിപ്പാനും അതിൽ നിരാശപ്പെട്ടു പോകാതിന്റെ കൃപയിൽ ആശ്രയിച്ച് അതിനെ അധികരിപ്പാൻ തക്കൊണ്ടുള്ള ശക്തി പ്രദാനം ചെയ്യണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവസാനമായി എനിക്ക് ഓർപ്പിക്കാനുള്ളത്, കഷ്ടത നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. കഷ്ടത എപ്പോഴും നമുക്കിത് ശുദ്ധീകരണത്തിന് ഇടയായി തീരുകയാണ്. തീയിൽ ഇരുമ്പ് വെക്കുമ്പോൾ അത് ചുട്ടുപഴുത്ത് മൂടം കൊണ്ടടിച്ച് പരത്തി നല്ല രൂപത്തിൽ അതിനെ തെളിമയോടെ എടുക്കുന്നത് പോലെ, സ്വർണം തീയിലിട്ടുരുക്കി മേൽത്തരം നല്ല ആഭരണങ്ങളാക്കി തീർക്കുന്നത് പോലെ, കഷ്ടതയുടെ നെരുപ്പോടിൽ ഒരു വ്യക്തി ആയിത്തീരുന്ന സന്ദർഭത്തിൽ അതിനെ നമ്മളെ ആ വ്യക്തിത്വത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിന് കൊള്ളാകുന്ന മാനമുള്ള പാത്രങ്ങളാക്കി പരിണമിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയാണ് കഷ്ടതയെന്ന് നാം തിരിച്ചറിയണം. ഒരിക്കലും അത് നമുക്ക് നിരാശയ്ക്കല്ല, നാം പട്ടുപോകാനുള്ളതല്ല, നമ്മളെ അപകടകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല. നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ നമ്മെ ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് മുന്നോട്ട് നയിപ്പാൻ തക്കോണം ദൈവം നൽകുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്കെപ്പോഴും കഴിയണം. പരിശുദ്ധ പരിമലത്തിരുമേനിയോട് ജീവിതത്തിൽ നടന്ന ഒരു സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പരിശുദ്ധനായ പരിമലത്തിരുമേനിയെ എപ്പോഴും നമ്മൾ ആദരിക്കുകയും അദ്ദേഹത്തിന് മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നവരാണല്ലോ നാം എല്ലാവരും. അദ്ദേഹത്തിന്റെ അന്ത്യനാളിൽ സംഭവിച്ച സംഭവമാണ്. തിരുമേനി രോഗം മൂർച്ഛിച്ച് കഠിനമായ ഉപവാസവും നോമ്പും മൂലം അദ്ദേഹത്തിന്റെ കുടലിന് അൾസർ പിടിപെട്ടു. രോഗം മൂർച്ഛിച്ച് അതിദുസ്സഹമായ വേദനയിൽ അദ്ദേഹം കഴിയുകയാണ്. തന്റെ അവസാന നിമിഷം സഹിക്കാൻ വയ്യാത്ത വേദനയിൽ കഴിഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ പരിമല തിരുമേനി. തന്റെ കുടലുകളെല്ലാം ദ്രവിച്ച് മുറിഞ്ഞു മുറിഞ്ഞ് രക്തത്തോടൊപ്പം പുറത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. സഹിക്കാൻ വയ്യാത്ത വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറ് തിരിച്ച് വടം പോലെയാക്കി വയറ് മുറുക്കിയിരിക്കുകയാണ്, കെട്ടുമുറുക്കിയിരിക്കുകയാണ് വേദന സഹിക്കാൻ വയ്യാതെ. ആ ദുസ്സഹമായ വേദനയിൽ കിടന്ന് പിടയുന്ന സന്ദർഭത്തിലും തന്റെ വേദന മാറുവാൻ ഒരിക്കലും അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. അദ്ദേഹം മറ്റുള്ളവരുടെ വേദന മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതാണ് പരിശുദ്ധന്റെ ലക്ഷണം. സ്വന്തം ജീവിതത്തിൽ വേദന ദുസ്സഹമായ വേദന കടന്നു വന്നപ്പോഴും തനിക്ക് വേണ്ടി തന്റെ വേദന മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരുടെ വേദന മാറണമേ എന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ പരമല തിരുമേനി. എന്തുകൊണ്ടാണ് അപ്രകാരം അദ്ദേഹം ചെയ്തത്? തനിക്ക് വന്ന ഈ ദുസ്സഹമായ വേദന നെരിപ്പോടിൽ തീയുള്ള നെരിപ്പോടിൽ കിടന്ന് സ്വർണം കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ എന്റെ ജീവിതത്തിന് കർത്താവ് നൽകിയ സൗഭാഗ്യമാണ് ഈ നിമിഷമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം. ഈ വേദനയുടെ നെരുപ്പോടിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കന്മഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാപത്തിന്റെ കറകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവവിരുദ്ധമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഈ നെരുപ്പോടിൽ ഒരുക്കിത്തീരുകയാണ്. ഞാൻ ശുദ്ധ സ്വർണമായ ശുദ്ധ സംഘമായി മുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള അവസരം ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തിന് അത് സ്വാഗതം ചെയ്യാൻ തക്കോണം, ആ വേദനയെ സഹിപ്പാൻ്റെ കോണം ഇടയാക്കിയത്, പ്രേരണാശക്തി. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന വേദനകൾ, നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ, നമുക്കുണ്ടാകുന്ന പീഡനങ്ങൾ, മറ്റുള്ളവരാലുള്ള പരിഹാസങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം നൽകുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്വസന്തോഷം സ്വാഗതം ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോൾ സഹനത്തിന്റെ നെരിപ്പോടിൽ നമ്മൾ ശുദ്ധ സംഘങ്ങളായി പരിണമിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന നല്ല ബലിവേദികളായി നാം തീരുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ ബലിപീഠം ക്രൂശായിരുന്നു. ആ ക്രൂശിൽ ആ കഷ്ടാനുഭവത്തിൽ നമുക്കും പങ്കാളിത്തം വഹിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പാദപ്പെട്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളെയും നിന്നെ പോലെ നീ കാണിച്ചെന്ന മാതൃക അനുകരിപ്പാൻ തക്കവണ്ണം കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും നെരിപ്പോടിൽ കിടന്നെരിയുന്ന വേളയിലും സന്തോഷത്തോടുകൂടി നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കഷ്ടാനുഭവച്ച നമുക്ക് പുതിയ ദർശനത്തിന്റെ ഒരു ദിനങ്ങളായി തീരട്ടെ. കഷ്ടതകൾ വരുമ്പോൾ സന്തോഷിക്കുന്നവരായി തീരുവാനുള്ള ആത്മാവ് നമുക്ക് ലഭിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസമരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു.
ഏറ്റവും അനുഗ്രഹീതമായ ഒരു വചനം കേൾപ്പാൻ തക്കവണ്ണം ദൈവം നോക്കണയാക്കി. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, ഈ ദിനങ്ങളിൽ നമ്മൾ എന്ത് കേൾക്കാൻ ആഗ്രഹിച്ചുവോ, എന്താണ് നമ്മൾ കേൾക്കാൻ അനിവാര്യമായിരിക്കുന്നത്, ആ ഒരു ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം ദൈവം നമ്പരൻ നമ്മൾ ഇടയാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കഷ്ടാനുഭവ ദിനങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം പള്ളിയിലെ കഷ്ടാനുഭവങ്ങൾ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ സംബന്ധിക്കുന്നവരാണ്, പങ്കാളികളാകുന്നവരാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു ശുശ്രൂഷകളിലൊക്കെ അനുഷ്ഠിച്ച് തിരിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവം ഈ അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴോ അത് അല്പമെങ്കിലുമൊക്കെ ജീവിതത്തിൽ അത് സംശീകരിക്കുക എന്നുള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് ഈ ആരാധനയിൽ കൂടി. ഒരുപക്ഷെ തിരുമനസ്സുകൊണ്ട് ഈ വാക്കുകൾ നമ്മൾ ഓർപ്പിക്കുമ്പോഴേ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മെ ആക്കി തീർക്കേണ്ടത് ക്രിസ്തുവിന്റെ അനുഭവത്തിന്റെ ആ ഒരു അനുഭവത്തോട് പങ്കാളികളായി തീരുകയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുമനസ് ഓർപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് ക്രിസ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിത്വം പൗലോസ് ലീഗ തന്നെയാണ്. കാരണം കഷ്ടം അനുഭവിക്കുന്ന ഒരു ദൈവമനുഷ്യനെ പറ്റി പറയാനായിട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നത് പൗലോസ് ലീഗയുടെ ജീവിതം തന്നെയാണ്. പിന്നെ തിരുമനസ് പൗലോസ്ലിഗയുടെ ജീവിതത്തിലെ കഷ്ടതയുടെ ദർശനങ്ങളെ, പക്ഷേ പൗലോസ് ലീഗ കഷ്ടതയെ പ്രണയിക്കാനുള്ള കാരണം, കഷ്ടതയെ സ്നേഹിക്കാനുള്ള കാരണം ഈ പിന്നെ തിരുമനസ് നമുക്ക് പറഞ്ഞ പല കാര്യങ്ങളൊക്കെയാണ്. കഷ്ടത ക്രിസ്തുവിന്റെ കഷ്ടതയുടെ പങ്കാളികളായി തീരുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുക, യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിലും പങ്കാളിയാവുക, അതോടൊപ്പം തന്നെ വലിയ പ്രത്യാശയിലേക്ക് സ്വയം ഉയരുകയും ആ കഷ്ടാനുഭവത്തിന്റെ രഹസ്യം ലോകത്തെ പഠിപ്പിക്കുന്നതിൽ കൂടി ജനങ്ങളെ ഉയർത്തുക, അത് സ്വജീവിതത്തിൽ ശക്തി നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ കഷ്ടത നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ഇങ്ങനെ ശ്രേഷ്ഠമായ മനോഹരമായ അർത്ഥവത്തായിട്ടുള്ള പോലെ കുറെ ആശയങ്ങളെ കൂടി അഭിനന്ദ തിരുമനസ് നമ്മളെ നയിച്ചു ഈ ദിവസം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കഷ്ടതയിൽ കൂടിയും ദുരന്തങ്ങളിൽ കൂടി കടന്നു പോകാത്ത എല്ലാ മനുഷ്യരും വളരെ ആഴമായ പലതരത്തിലുള്ള രോഗമാകാം, അല്ലെങ്കിൽ അതിന് നഷ്ടങ്ങളാകാം, കുറ്റപാടാകാം, പലതരത്തിലുള്ള കഷ്ടാനുഭവങ്ങളോട് കടന്നു പോകുന്നവരാണ്. പക്ഷേ പൗലോസ് ലീഗ എങ്ങനെയാണ് കഷ്ടത അനുഭവിച്ചത്, എങ്ങനെയാണ് കഷ്ടതയെ സ്നേഹിച്ചത്, കഷ്ടതയെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ പൗലോസ് ലീഗയുടെ ജീവിതത്തിൽ കൂടി വായിച്ചെടുക്കുകയും അതുപോലെ ഇതുപോലുള്ള പിതാക്കന്മാർ, പണ്ഡിതരായ പിതാക്കന്മാരുടെ ശബ്ദങ്ങളിൽ കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ ശക്തിയോടുകൂടി ജീവിക്കുവാനും, ദാവീദ് പറഞ്ഞതുപോലെ എന്റെ പിതാവിനാൽ ഞാൻ മതി ചാടിക്കിടക്കുന്ന ആരവത്തോടുകൂടി പറയത്തക്കോണുള്ള ഒരു ആർജവത്വം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ ശ്രേഷ്ഠമായ ധ്യാനം നമുക്ക് പകർന്നു തന്ന അഭിനന്ദ തിരുമനസ്സിനോട് വളരെ ആഴമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എനിക്കൊന്ന് പൗലോസ് ലീഗയുടെ ജീവിതം കൂടുതൽ എടുത്തു പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ള പിതാവാണ്. കാരണം തിരുമേനി താമസ ആശ്രമത്തിലാണ്, അങ്ങനെ ഒരു നല്ല ആശ്രമത്തിലെ ഭക്തി ജീവിതത്തിന്റെ ആ ഒരു നല്ല തലത്തിൽ കൂടി കടന്നു പോയിട്ടുള്ള പിതാവാണ് സേവോദര തിരുമേനി. ഐസക് തന്നെ വളരെ ഭംഗിയായിട്ട് അവൻ തിരുമനസ്സിനെ പറ്റി അറിയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് തിരുമേനിയുടെ സാന്നിധ്യവും തിരുമേനിയുടെ പ്രവർത്തനവും. അപ്പം തിരുമേനിയുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് സഭ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഏറ്റവും വലിയ ചുമതല തിരുമനസ്സിനെ അത് ഏൽപ്പിച്ചത്. സഭയുടെ മുഴുവൻ മുഖത്തിന് ഒരു നൂതന ചൈതന്യം നിറവ് ഉണ്ടാകുവാൻ തക്കവണ്ണം അഭിനന്ദ തിരുമനസ്സിന്റെ എല്ലാ ശുശ്രൂഷകളെയും സർവശക്തൻ തനദൃശ്യമായ കലം നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത തിരുമനസ്സോളം നന്ദി അറിയിക്കുന്നു. തുടർന്നും തിരുമനസ് ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ പലപ്പോഴും ഒക്കെ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരുടെ പേരുകൾ ഓർക്കുന്നു. ആ പേര് പറഞ്ഞതിന് ശേഷം നമ്മൾ ധ്യാനഗീതം ആലപിച്ചതിന് ശേഷം ഫിലിപ്പച്ചൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ പതിവുപോലെ പറയാറുള്ളത് പോലെ ഈ രോഗികളുടെ പേരുകൾ വായിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങളുടെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുകയോ നിങ്ങളുടെ പേപ്പറുകളിൽ അത് എഴുതുകയോ നിങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഈ രോഗികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിലെ അനുഗ്രഹമാണ്. അവർക്കും ഒരു ആശ്വാസമാണെന്നുള്ള സംശയമൊന്നുമില്ല. രോഗികളുടെ പേര് വായിക്കുമ്പോൾ നിങ്ങളത് എഴുതിയെടുക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിരവധി ഓർക്കാറുള്ള ജോൺ, സ്നേഷ്, ഓമന തോമസ്, സുമാർ, ആലി, രാജിയെ പറ്റി കൃത്യമായിട്ട് പറയാനുള്ളത് ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയിലെ ഒരു 37 വയസ്സുള്ള സ്ത്രീയാണ്. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഇപ്പോഴും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്, വെന്റിലേറ്ററിലാണ്. അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സൗഖ്യത്തിനായിട്ട് നിൽക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികളൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ രാജിയെ കൃത്യമായിട്ട് ഉറപ്പ്, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ്, രാജിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ മോളി, രൂബൻ, ഡാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മസായി, വർഗീസ് ജോർജ്, മിനി, മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ്, സി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, സണ്ണി, അലക്സ്, ജിസ്മ, ഇവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അരമനയിൽ ആരുടെയെങ്കിലും പേര് ലഭിച്ചിട്ടുണ്ടോ ഐസക്കച്ചൻ?
ഇല്ല, അത് ഉൾപ്പെടെ പറഞ്ഞു.
ഓക്കെ ഓക്കെ, എന്നാലിപ്പോഴ് ധ്യാനഗീതം പാടുക, അതിനുശേഷം ബഹുമാൻ പട്ടച്ചൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
എന്നോടയോ കൺമണി പോൽ
ലോകപ്രകാരമുള്ള അനേക കഷ്ടങ്ങൾ നമുക്കുണ്ടെങ്കിലും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനുള്ള ഒരുക്കവും സന്നദ്ധതയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ്ക്ക് ലഭിച്ച ഉൾപ്രേരണകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനുള്ള ഭാഗ്യവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ വളർത്തുവാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇന്നുവരെയും അനേക ദാനങ്ങളും നന്മകളും കുറഞ്ഞു പോകാതെ ഓരോ നിമിഷവും നമുക്ക് നൽകി. നാം കുറവുള്ളവരും ബലഹീനതയുള്ളവരായിരിക്കുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മെ നടത്തുന്നു. നാം വീണുപോകാതെയും പ്രാണുപോകാതെയും നിലംപരിചായി പോകാതെയും നല്ല ഉള്ളം കയ്യിൽ നമ്മെ വഹിച്ച് ഓരോ നിമിഷവും ധന്യമായി വഴി നടത്തുന്നു. ദൈവം നൽകി തന്നിട്ടുള്ള എല്ലാ ദാനങ്ങളെയും നന്മകളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവസന്നിധിയിൽ സ്തോത്രങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കാം. കാരുണ്യവാനായ കർത്താവ്, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ പ്രത്യേകമായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പേരുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിൽ, പ്രത്യേകിച്ച് പേരുകൾ വായിച്ചു കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിലും സ്ഥാനങ്ങളിലുമായി രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും പ്രതികൂലതകളുടെയും പ്രതിബന്ധങ്ങളുടെയും അപകടങ്ങളിലൂടെയും അശക്തിക്കപ്രദമായ പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്കുള്ള ധൈര്യം ഉറപ്പ് അറിയാതെ ഒരു നൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. വരുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ആക്കി തീർക്കുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ പ്രാർത്ഥനാപൂർവമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാലാളുകൾ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ ദൈവസന്നിധിയിൽ യേശു ഇമ്രാൻ ഇരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അവർ സൗഖ്യം കൊടുത്തു. കർത്താവെ, കുറവുള്ളവരാണ് ഞങ്ങളെങ്കിലും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓർക്കപ്പെട്ട പേരുകളെ നീ മാനിച്ച് അവർക്ക് ആവശ്യമായിരിക്കുന്ന സൗഖ്യവും ആശ്വാസവും വിടുതലും പ്രത്യാശയും ധൈര്യവും കൊടുത്തവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. ഒരുപക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വഹിക്കണമെന്നാണ് അങ്ങയുടെ തിരുഹിതമെങ്കിൽ തമ്പുരാനെ അത് വഹിക്കുവാനും സഹിക്കുവാനുമുള്ള എല്ലാ പ്രാപ്തിയും കൃപയും അവിടെ പകർന്നുകൊടുത്ത് എല്ലാവരെയും നിലനിർത്തുമാറാകണമേ എന്ന് യാചിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ എന്റെ ദാസനിലേക്ക് നീട്ടപ്പെടണമേ. അവരെ സ്പർശിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന സൗഖ്യം കൊടുക്കണമേ. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ചെയ്തുവെന്ന് തിരുസന്നിധിയിലെ നല്ല സാക്ഷികളായി അവരെ നിലനിർത്തുവാൻ തക്കവണ്ണം തമ്പുരാനോട് സഹായിക്കണമെന്ന് യാചിക്കുന്നു. കർത്താവെ, അവർക്ക് പകർന്നു കൊടുക്കുന്ന എല്ലാ വിടുതലിനായും സൗഖ്യത്തിനായും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആവശ്യമായിരിക്കുന്ന ബലവും ശക്തിയും വിടുതലും കൊടുത്തതിന്റെ ദാസരെ എല്ലാവരെയും ധന്യരാക്കി തീർക്കണമെന്ന് യാചിക്കുന്നു. കർത്താവെ, കൃപ കൊണ്ട് നിറയ്ക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ഈ പ്രാർത്ഥനാ സംഘത്തിൽ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അങ്ങയുടെ ആത്മാവ് എല്ലാവരിലും പരിവർത്തിക്കണമേ. കർത്താവെ, കേട്ടപ്പെട്ട വചനങ്ങൾ പ്രകാരം ജീവിപ്പാൻ തക്കുന്ന ഇടയാകണമേ. അങ്ങയുടെ നല്ല സാക്ഷികളായി നിലനിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ ഭവനങ്ങളെയും, അവരുടെ എല്ലാ ജീവിതകാര്യങ്ങളെയും, ആവശ്യങ്ങളെയും, അവരുടെ എല്ലാ അവരുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, ധനമായി നൽകിയ മക്കൾ, കുഞ്ഞുമക്കൾ, സകലരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് കാത്തു പരിപാലിച്ച് ദൈവകൃപയിൽ നിലനിർത്തണമേ. ആർക്കും ആരെയും ഒന്നിനെ കുറിച്ചും അധികം ഭാരമില്ലാതെ വേദനയില്ലാതെ പ്രത്യേക ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തമ്പുരാൻ ഓരോരുത്തരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ക്രമീകരണങ്ങൾ നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ധന്യമാക്കി വഴി നടത്തുകയും ചെയ്യണമേ. എന്റെ ദൈവം അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ദൈവമാകുന്നുവെന്ന് പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ തലമുറകളും എന്റെ അപ്പന്റെയും എന്റെ അമ്മയുടെയും എന്റെ ഡാഡിയുടെയും എന്റെ മമ്മിയുടെയും ദൈവം എന്റെ ദൈവമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ളക്കവണ്ണം അവരെ ധന്യമായും അനുഗ്രഹമായും വഴി നടത്തണമെന്ന് യാചിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ മാത്രമല്ല വിവരങ്ങളിലായിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ധന്യമായി വഴി നടത്തണമേ. പ്രിയപ്പെട്ട എല്ലാ വൈദിക സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഈ ആഴ്ച നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അർത്ഥവത്തായും അർത്ഥപൂർണമായും ആളുകൾക്ക് ഓരോ വിശ്വാസിക്കും അനുഭവവേദ്യമായി തീരുവാൻ തമ്പുരാൻ അവിടുന്ന് സഹായിക്കണമേ. ആത്മാവിന്റെ നിറവിൽ എല്ലാ ശുശ്രൂഷകളും നിറവടിയായി നിർവഹിക്കുവാനും കഷ്ടാർത്ഥ കഷ്ടാനുഭവങ്ങളോട് അനുഭവപ്പെട്ട് ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് അടുത്തു വരുവാൻ നിൽക്കണം. എല്ലാവരെയും ഒരുക്കണമേ. എല്ലാ വൈദികരെയും ശക്തീകരിക്കണമേ. എല്ലാവരെയും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കണമെന്ന് യാചിക്കുന്നു. വാങ്ങിപ്പോയിട്ടുള്ളവരെ അബ്രഹാം വിഭവം നിങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. തമ്പുരാനെ, നിശ്ചയമായും ഞങ്ങളും ഈ ലോകത്ത് നിന്ന് കടന്നു പോകും. സമയം മാത്രം ഞങ്ങൾക്ക് നിശ്ചയമില്ല. അത് എപ്പോഴെന്ന് എവിടെ വെച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവെ, ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേരുവാനും നിന്റെ സന്നിധിയിൽ കുരുത്തോലകൾ പിടിച്ച് കുഞ്ഞാടിന്റെ മുമ്പിൽ കവടുവിട് ആരാധിക്കുന്ന വിശുദ്ധ സംഘത്തോട് ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും ഞങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കുമാറാകണമേ എന്ന് ചിന്തിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ, നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണമേ. ഈ ഭദ്രാസനത്തിന്റെ മുദ്രാപൂരിത്തിയായിരിക്കുന്ന തിരുമേനിയും പ്രത്യേക ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ എല്ലാവരെയും അവിടെ അവിടെയായി സൂക്ഷിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ എന്നാളും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായി മുടക്കം കൂടാതെ
സ്നേഹവും പുത്രൻ നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് സംബന്ധവും സഹവാസവും കൂട്ടും കാവലും നാം എല്ലാവരോടുകൂടെയും യേശു സംബന്ധിച്ചിരുന്ന എല്ലാവരോടുകൂടെയും എല്ലാ ഭവനങ്ങളോടുകൂടെയും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയോടെയും അഷ്ടാംഗവാഴ്ച എല്ലാ ശുശ്രൂഷയോടെയും ഇപ്പോഴെല്ലാം ഇപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അഭിനന്ദ മനസ്സിന് ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായൊരു വചനം പറഞ്ഞ നമ്മളെ തിരിച്ചുള്ള നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച പ്രിയപ്പെട്ട ഫിലിപ്പാത്തി അച്ഛൻ, ഐസക് അച്ഛൻ, മറ്റേതെങ്കിലും വൈദികരുണ്ടെങ്കിൽ അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ സ്കൂൾ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വീണ്ടും ദൈവകാരങ്ങൾ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ അബ്ദുൾ മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, എല്ലാവരും വീണ്ടും ഉറക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു കഷ്ടാനുഭവം തുറന്നുള്ള പ്രാർത്ഥന ദിനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന് വിജയകരമായ ഈസ്റ്ററും ആമുഖമായിട്ട് ആശംസിക്കുന്നു. ഈ തുറന്നുള്ള ദിനങ്ങളിൽ ബഹുമട്ട ഐസക്കിനെ ഉറപ്പിച്ചതുപോലെ തിരുമനസിന്റെ സാന്നിധ്യം ഭൂഷണിൽ വിവിധ ദേവാലയങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് കാൽകഴുകൾ ശുശ്രൂഷ സെന്റ് പീറ്റേഴ്സ് പള്ളി വെച്ച് വികാരിയായിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് പള്ളി വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. തിരുമേടെ സാന്നിധ്യവും ശുശ്രൂഷയൊക്കെ പങ്കാളികളാവുകയെന്നുള്ളത് പ്രത്യേകമായിട്ട് ആളുകൾക്ക് അത് സംബന്ധിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഉറക്കുക. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും സെന്റ് ഗ്രിഗറിയസ് പള്ളിയിൽ തിരുമനത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. തിരുമേടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ശുശ്രൂഷ ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുന്നു. ശ്രീ നമ്പുരാൻ വാഴ്ച അനുഗ്രഹിക്കട്ടെ. ആമേൻ.